رمضان 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 أهلا رمضان.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد تلاوة مجالس رمضان 27 എപ്പിസോഡ് ലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമദാനിൻ്റെ 27 ദിനത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹു നമ്മുടെ നോമ്പും തറാവീഹ് നിസ്കാരങ്ങളും അനുബന്ധ കാര്യങ്ങളൊക്കെ വളരെ പരിപൂർണമായ അവസ്ഥയിൽ തന്നെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും അല്ലാഹു പരിപൂർണമായ ഇഖ്ലാസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റമദാൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പലപ്പോഴും എന്താണ് റമദാൻ്റെ സവിശേഷത എന്നത് പലപ്പോഴും ചർച്ച ചെയ്യുമല്ലോ. അപ്പോൾ റമദാൻ മാസത്തിൽ നോമ്പുള്ള മാസമാണ്, അതല്ലെങ്കിൽ പിന്നെ നോമ്പ് നിർബന്ധം, അങ്ങനെയൊക്കെ പലരും പല മറുപടി പറയും. ഇതിനിടക്ക് ഞാൻ എൻ്റെ പരിസരത്തെ ഒരു മദ്രസയിലെ ഹിസ്ബ് ക്ലാസിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വെറുതെ പോയി. മദ്രസകളിൽ ഹിസ്ബ് ക്ലാസ് നടക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിൽ കുട്ടികളുമായി സംവദിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, റമദാൻ മാസം എന്താണ് അതിൻ്റെ പ്രത്യേകത കുട്ടികളോട്. മദ്രസ കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ പറഞ്ഞ മറുപടി, ഖുർആൻ ഇറങ്ങിയ മാസമാണ്, വല്ലാതെ ഇഷ്ടപ്പെട്ടു
പോയി.
ഖുർആൻ്റെ മാസമാണ് റമദാൻ മാസം. നമ്മളിൽ പലർക്കും പല ഉത്തരങ്ങളായിരിക്കും കിട്ടുക, പക്ഷേ അത് ഖുർആൻ്റെ മാസമാണ് എന്നെ കുട്ടികൾ പറഞ്ഞതിൽ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നുകയും ഞാൻ അപ്പോഴത്തന്നെ ആ കുട്ടികളെ നന്നായി പ്രശംസിക്കുകയും ചെയ്തു, അവർക്ക് വേണ്ടി ദുആ ചെയ്തു. പ്രേക്ഷകരോട് പറയാനുള്ളത്, ഖുർആൻ്റെ മാസമാണ് റമദാൻ മാസം. അതുകൊണ്ടാണ് ഈ റമദാൻ മാസത്തിൽ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള രക്ഷിതാക്കൾ അടങ്ങുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉപകാരപ്രദമായ ഒരു പരിപാടി നമ്മുടെ ഓൺലൈൻ വഴി, സമസ്ത ഓൺലൈൻ ചാനൽ വഴി പ്രേക്ഷകർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു തിലാവ ക്ലാസ്സുകൾ തന്നെ ആവട്ടെ എന്ന് ആഗ്രഹിച്ചത്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഫിഖ്ഹിൻ്റെ ചർച്ചകൾ ഉൾപ്പെടുന്ന വല്ല
ക്ലാസ്സുകളും
ചരിത്രങ്ങളോ മറ്റെന്തെങ്കിലും വേദങ്ങളോ ഒക്കെ ആകാമായിരുന്നല്ലോ.
റമദാൻ മഹത്തെല്ലാം പറയുന്ന
എല്ലാം ആകാമായിരുന്നു, പക്ഷേ അതൊന്നും വേണ്ടാതെ ഇത് മതി എന്ന് തീരുമാനിക്കപ്പെട്ടത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ പല വിധേന പല സംരംഭങ്ങളായിട്ട് നടക്കുന്നുണ്ട്, പക്ഷേ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെ ആകട്ടെ എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തിലാവ മജാലിസ് റമദാൻ എന്ന പേരിൽ നമ്മൾ പരിപാടി സംഘടിപ്പിച്ചത്. അൽഹംദുലില്ലാഹ് ഇത് പരിസമാപ്തിയിലെത്തി, വലിയ അനുഗ്രഹമാണ്. വളരെ പ്രതികൂലമായ പല സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മളൊക്കെ തന്നെ റമദാനിൽ റമദാനുമായി ബന്ധപ്പെട്ടുള്ള പല ജോലികൾ ഒക്കെ വ്യാപൃതരായി കഴിയുന്നവരാണ്,
ഇമാമത്തും കാര്യങ്ങളും പള്ളിയൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടുന്നു
കഴിയുന്നവരാണ്. അതിനിടക്ക് ഇതിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടി വരുന്നതും അതുപോലെ ഇത് പ്രേക്ഷകരിൽ എത്തിക്കാനൊക്കെ കഴിഞ്ഞു എന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമായി അനുഗ്രഹമായി കണക്കാക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ ശുക്ർ ചെയ്താൽ മതിയാവില്ല.
അല്ലാഹു കബൂൽ ചെയ്യട്ടെ.
ആമീൻ ആമീൻ. കാരണം ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതിൻ്റെ പിന്നിൽ നമ്മുടെ നിയ്യത്ത് നന്നാവുക എന്നുള്ളതാണ്. അല്ലാഹു നമ്മുടെ നിയ്യത്തിനെ നന്നാക്കി തരട്ടെ. നമുക്ക് ദുആ ചെയ്യാം. കാരണം ഇത് ഇത്രയും എപ്പിസോഡുകൾ നമ്മൾ ഈ റമദാനിൽ 27 എപ്പിസോഡിലാണ് ഇപ്പം നിലകൊള്ളുന്നത്. ഇന്നത്തോടുകൂടി നമ്മളിത് അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ലാ. കാരണം ഇനിയിപ്പോൾ പെരുന്നാളിനെ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളും
ശൂലായിട്ട്
പോകും. അതുകൊണ്ട് തൽക്കാലം ഇന്നത്തോടെ നമ്മുടെ ഇത് അവസാനിപ്പിക്കണം.
അപ്പോൾ ഇന്ന് ഈ അവസാന ദിവസം നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് എന്താണ്?
പ്രേക്ഷകർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇത് നമ്മൾ സാധാരണക്കാരെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്.
എന്തറിയോ, അവരിപ്പോൾ അന്നാസ് മുതൽ വല്ലഹ വരെ ഓതി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇപ്പോൾ നാളെ ഇപ്പം എന്താ ഇപ്പം ഉണ്ടാവുക എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഖുർആനും ഏകദേശം ആ സുഹൃത്തുകൾ കഴിഞ്ഞതുകൊണ്ട്
സൂറത്തുകൾ നമ്മളെ വല്ലഹ, കാരണം തറാവീഹ് നിസ്കാരത്തിൽ നമ്മൾ ഓതുന്ന സൂറത്തുകൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അതിനിടക്ക് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയ രണ്ട് സൂറത്തുകൾ അതും കഴിഞ്ഞു. ഇന്ന് എൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് സാധാരണക്കാർ വീടുകളിൽ വെച്ചും അല്ലാതെയും ഒക്കെ പലപ്പോഴും മുസാഫ് എടുത്ത് വെച്ച് ഓതുന്ന ആളുകൾ ഉണ്ടല്ലോ. ഖുർആൻ ഓതുന്ന വീടെന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഹദീസിൽ ഞാൻ മുമ്പൊരിക്കെ ഇതിലൂടെ തന്നെ പറഞ്ഞ ഒരു ഹദീസാണ്. അതായത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നൽ ബൈതല യത്തസിഉ അലാ അഹ്ലി ബൈതിഹി വതഹ്ദറുഹുൽ മലായിക വതക്സറു ഖൈറുഹു. മാത്രമല്ല പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, നാല് കാര്യങ്ങൾ. ഒന്ന്, ആ വീട് വീട്ടുകാർക്ക് വിശാലമായി, വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യം
ഉണ്ടാവും,
നന്മകൾ വർദ്ധിക്കും. അങ്ങനെ തുടങ്ങിയിട്ട് മാത്രമല്ല തഹ്ജുറുഹു ഷയാത്തി, നാലാമത്തെ ഒരു കാര്യം ഷെയ്ത്താൻമാർ ആ വീട് വിട്ടുവെച്ചു. ഈ നാല് നേട്ടങ്ങൾ ഒരു
വീട്ടിൽ
ഖുർആൻ ആ വീട്ടിൽ
ഇതുണ്ടാവും.
ഖുർആൻ പാരായണം നടക്കുന്ന വീടാണോ ഈ പറഞ്ഞ നാല് നേട്ടങ്ങൾ ആ വീട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്. മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും, ഷെയ്ത്താന്മാരെ വീട് വിട്ടുപോകും, അതോടൊപ്പം ആ വീട്ടിൽ ഖൈർ വർദ്ധിക്കും. മാത്രമല്ല ആ വീട് എത്ര ചെറിയ വീടാണെങ്കിലും
അതിവിശാലം.
അതേപോലെ തന്നെ അതിന്റെ ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നുണ്ട്, ഇന്നൽ ബൈത ലയദീഖു അലാ അഹ്ലി ബൈതിഹി വതഹ്ദറുഹു ശയാത്തീൻ വതഹ്ജുറുഹുൽ മലായിക വയഖില്ലു ഖൈറുഹു. ആ വീട്ടിൽ ഖൈർ കുറയും, വീട്ടുകാർക്ക് എത്ര വലിയ വീടാണെങ്കിലും ആ വീട് കുടുസായി അനുഭവപ്പെടും. ആ വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവില്ല, അവർ മലക്കുകൾ വീട് വിട്ടൊഴിഞ്ഞു പോകും. പിന്നെ ഉള്ള ശൈത്താന്മാരൊക്കെ ഉള്ള ഭാഗത്തു നിന്നൊക്കെ കൂടി വന്ന് അവിടെ ഖുർആൻ പാരായണം നടന്നിട്ടില്ല. അൽഹംദുലില്ല, ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെയൊക്കെ നാടുകളിൽ ഒട്ടുമിക്ക സാമാന്യ ബോധമുള്ള മുസ്ലിം വീടുകളിലൊക്കെ ഖുർആൻ പാരായണം നടന്നിരിക്കും എന്നുള്ളതാണ്. മിക്കവാറും ഉമ്മമാർ പഴയകാലത്തെ പോലെയല്ല, പഴയകാലം എന്നൊക്കെ പറഞ്ഞാൽ ഇഷാ മഗ്രിബിൻ്റെ ഇടയിലുള്ള സമയം എന്നൊക്കെ പറഞ്ഞ ആ സമയങ്ങളിലൊക്കെ വീടുകളിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കാത്ത ഒരു വീടും
തീർച്ചയായിട്ടും
തീർത്തും ഒരു ആത്മീയമായൊരു വൈബ് ആ വീട്ടിൽ നിറഞ്ഞ് നിൽക്കും. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് കുട്ടികൾ പോലും വളരുന്നത്. ഇന്ന് സ്ഥിതി അശേഷം വ്യത്യസ്തമാണ്. എന്നിരുന്നാലും ഖുർആൻ ഓതുന്നവരൊക്കെ വീടുകളിലുണ്ടല്ലോ. അങ്ങനെയുള്ള ഉമ്മമാർക്ക് പെങ്ങന്മാർക്ക് അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്കൊക്കെ വീട്ടിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില
കുറേ ചിട്ടകൾ മര്യാദകൾ
അതിനെ ഒന്ന് ചർച്ചക്ക്.
അതായത് ഇപ്പോൾ അങ്ങനെങ്കിലും കാണേണ്ട ഗ്രന്ഥമല്ല കിതാബ്, ഒരു ബുക്കല്ലല്ലോ ഖുർആൻ. അപ്പോൾ അതിൻ്റെതായ ഒരു മാന്യത ബഹുമാനം കൊടുക്കണം.
എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബഹുമാനങ്ങൾ എന്ന് പറയുമ്പോൾ,
അപ്പോൾ ഒന്നാമതായിട്ട് ആദ്യമായിട്ട് വേണ്ടത് വുദൂ ചെയ്ത് വരിക എന്നുള്ളതാണ്. വുദൂ ചെയ്ത് വരിക, അതില്ലാത്തൊരവസ്ഥയാണ്. വുദൂ ഇല്ലാതെ ഒരിക്കലും ഇനിയിപ്പോൾ
അത് പറയുമ്പോഴേ ഒരു കാര്യം, മുസ്ഹഫ് എടുത്ത് വെച്ച് ഓതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ഹഫ് എടുക്കാൻ അവർക്ക് വുദൂ നിർബന്ധമായിട്ടും ഉണ്ടാവണമല്ലോ, വുദൂ ഉണ്ടാവണം. അപ്പോൾ പിന്നെ അത് പറയുന്നതിൽ ഒരു സംഗതി ഇല്ല എന്ന് തോന്നാം. പക്ഷേ അതിൻ്റെ കൂടെ വേറൊന്ന്, നിത്യമായി ആസീൻ ഓതുന്ന ആളുകളുണ്ട്, അവരൊരു പക്ഷേ കാണാതെ പഠിച്ചാണ് അവര് സൂറത്തി യാസീൻ ഓതുന്നത്. അവര് മുസഹഫ് എടുത്തോളന്നില്ല, എന്നിരുന്നാലും അവര് ഓതുമല്ലോ.
പിന്നെ
ഉദു ഉണ്ടായിരിക്കണം,
നല്ലതാണ്, സുന്നത്താണ്.
സുന്നത്താണ്
ആ കയ്യില്ലെങ്കിലും ഓതുന്ന ഖുർആനാണല്ലോ,
ഖുർആനാണ്
എന്ന രീതിയിൽ.
അതുകൊണ്ട് ഉദുവോട് കൂടി ഓതലാണ്.
അതുപോലെ പിന്നെ പിന്നെ വേണ്ടത് ഖുർആൻ എടുത്തു കഴിഞ്ഞ വേണ്ടത് നമ്മള് പിന്നെ നിയ്യത്ത് നന്നാക്കുക. നല്ല നീയത്തിൽ അള്ളാഹുവേ ഇത് നിനക്ക് വേണ്ടി ഓതുന്നത്, വേറെ എൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവരോ എൻ്റെ അയൽപക്കക്കാരോ ബാക്കിയുള്ളവരോ ഞാൻ നല്ലൊരു ഓത്തുകാരിയാണ് ഓത്തുകാരനാണ് എന്ന് തോന്നാൻ വേണ്ടിയല്ല. ഓ ഇപ്പം ആള് മോശമല്ല ഇപ്പോൾ
പറയുമ്പോൾ
ആ രീതിയിലാകട്ടെ എന്ന്
ഉസ്താദ് അത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നീയത്ത് നന്നാക്കാന്ന് പറയുമ്പോഴേ സാധാരണ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പം നോമ്പ് എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ തലേ ദിവസം നിയ്യത്ത് ഉരുവിടാറുണ്ട്.
അതെ അതെ അതെ
അല്ലേ, നവൈത്തു സൗമഗദിൻ അല്ലെ, നിസ്കരിക്കുകയാണെങ്കിൽ ഉസല്ലി ഫർദു സലാത്തി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് പറയാറുണ്ട്. ആ പറച്ചിലെന്താണ്, നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ ഒരു നിയ്യത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഖുർആൻ ഓതാനിരിക്കുന്ന ഒരാൾ നിയ്യത്ത് വെക്കാറുണ്ടോ?
അതെ അതെ,
അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ.
ഇല്ലല്ലോ.
പക്ഷേ ഇവിടെ പിന്നെ പ്രേക്ഷകർ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതി ഇതിൻ്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഖുർആൻ ഓതാനിരിക്കുമ്പോൾ മനസ്സിലൊരു നീയത്ത് ഉണ്ടാകുക, ഞാൻ ഖുർആൻ ഓതാണ്, ഇത് പഠിച്ചതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു തോന്നൽ. കാരണം ഖുർആൻ ഓതാൻ ഒരിക്കലും ദീനുൽ ഇസ്ലാം എന്ത് ചെയ്തിട്ടില്ല, ഒരു നിർബന്ധ കൽപ്പന
അതെ അതെ
ഉണ്ടായിട്ടില്ലല്ലോ. നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, നോമ്പ് നോൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അഞ്ച് കാര്യങ്ങൾ പറഞ്ഞെടുത്ത് ഇസ്ലാം കാര്യങ്ങളിൽ ഖുർആൻ ഓതണം എന്നൊരു സംഗതി അങ്ങനെ ഇല്ലല്ലോ. പക്ഷേ ഖുർആൻ ഓതിയാൽ അതിൻ്റെ ഗുണം നമുക്ക് ഉണ്ട് തന്നെ. ഫാത്തിഹ മാത്രമാണ് നമുക്ക് നിർബന്ധമായിട്ടും സംസ്കാരത്തിൽ, അല്ലാത്ത വിധം ഫർളായ നിലയിൽ ഒരിക്കലും ഖുർആൻ ഓതേണ്ടി വരുന്നില്ല. പിന്നെ ഈ ഓതുന്നതൊക്കെ നമ്മുടെ ലാഭത്തിന് വേണ്ടിയാണ്. ആ ലാഭം അത് തീർച്ചയായും ഇഖ്ലാസോടുകൂടി നിർവഹിക്കാൻ കഴിയുക എന്നത് അതിപ്രധാനമാണ്. അപ്പോൾ ആ നിയ്യത്ത് എന്നുള്ള ഒരു പോയിന്റ്,
നല്ല നിയ്യത്തോടുകൂടി തുടങ്ങുക, മറ്റുള്ളവർക്ക് ഒരു എന്താന്ന് പറയാ നല്ലൊരു ഓത്തുകാരനാണ് എന്നുള്ളവർക്ക് തോന്നരുത്.
അതായത് ഒരു അതിൽ
ഇയാള് മോശമല്ല കേട്ടോ എന്ന് ബാക്കിയുള്ളവർക്ക് തോന്നരുതെന്നുള്ള രീതിയിൽ. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ ശരീരവും ഒതുകൊണ്ട് ഓക്കെ, എന്നാലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളും ധരിച്ച വസ്ത്രവും ശുദ്ധമായിരിക്കുക, നല്ല വസ്ത്രമായിരിക്കുക, നല്ല ശരീരം. ഇപ്പോൾ ഒതുകൊണ്ടായിരിക്കുക ചിലപ്പോൾ എവിടെയെങ്കിലും നജസിൻ്റെ അംശം, അതൊരു അതപകടമാണല്ലോ. സത്യത്തിൽ ഓത്ത് ശരിയാവും
തീർച്ചയായും. വീട്ടിലൊക്കെ സാഹചര്യം ഉമ്മമാർക്കൊക്കെ
ചെറിയ മക്കളുമായിട്ട് പെരുമാറുന്ന സന്ദർഭത്തിൽ
ഏതെങ്കിലും വിധേന അവരുടെ ശരീരഭാഗങ്ങളിലോ വസ്ത്രങ്ങളിലോ എവിടെയൊക്കെ കുട്ടികളിൽ നിന്ന് നജസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. ചെറിയ മക്കളൊക്കെ ഉള്ള വീടുകളിലൊക്കെ അതുണ്ടായിരിക്കുക. ഖുർആൻ ഓതുന്നത് ഖുർആൻ ഓത്ത് ബാത്തിലാകുന്ന
കാര്യമൊന്നുമല്ല.
പക്ഷേ അത് കൂടി ശ്രദ്ധിച്ച് പരമാവധി വൃത്തിയുള്ള വസ്ത്രമായിരിക്കുക, അതോടൊപ്പം തത്തയ്യുബ് കൂടി,
അതെ,
സുഗന്ധം,
നല്ല സുഗന്ധം. പക്ഷേ അത് റമദാന്റെ പകലിലാവണ്ട.
അതായത് ഒരു ലാഘവ ബുദ്ധിയോടുകൂടി നമ്മൾ പത്രം വായിക്കുന്ന ലാഘവത്തോട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മാഗസിനുകളോ മറ്റോ ഒക്കെ വായിക്കുന്ന ലാഘവത്തോട്, പുസ്തകങ്ങൾ വായിക്കുന്ന ലാഘവത്തോടെ ഖുർആൻ ഓതുന്നതിനെ
കാണാം.
നല്ല നിയ്യത്തായിരിക്കാം, അതോടൊപ്പം വൃത്തിയുള്ള വസ്ത്രവും പൂശി. അത് ഞാൻ മനസ്സിലാക്കുന്നു, മുസഹഫിനോട് ഖുർആനോടൊക്കെ ഉള്ള ഒരു ആദരവിന്റെ ഭാഗമായി എന്തായിരുന്നാലും ഉണ്ടാവും.
അതോടൊപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്, മിസ്വാക്ക് ചെയ്യാന്നുള്ളത് അത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്.
മിസ്വാക്ക് എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾക്കറിയാം, പക്ഷെ പ്രേക്ഷകരിൽ ഒരുപക്ഷെ അറിയാത്തവരുണ്ട്. ദന്തശുദ്ധീകരണം
ാണ് വായശുദ്ധീകരണം മാത്രല്ല, പഠിച്ചോന് ഭയങ്കര തൃപ്തിയാണ്,
തൃപ്തിയുള്ള സംഗതിയാണ്.
അപ്പൊ രണ്ടുകൂടി ചോദിച്ചു വന്നാൽ ഖുർആൻ ഓതിലൂടെ ആവുമ്പോ എന്തായി, വളരെ ഭംഗിയായി. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
അള്ളാഹുവിന്റെ പ്രീതി നേടാം,
നേടാൻ വേണ്ടിയുള്ള ഒരു
വായ വൃത്തിയാക്കുക എന്നതാണ്. സിവാക്ക് മിസ്വാക്ക് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വായ വൃത്തിയാക്കുക, ദന്തശുദ്ധീകരണം. പല്ല് തേക്കുക, വായ കഴുകി വൃത്തിയാക്കിയിട്ട് അത് വുദു എടുക്കുന്ന ഒരാളിൽ നിന്ന് എന്തായിരുന്നാലും വുദുവിന്റെ കൂടെ തന്നെ.
അതെ,
അപ്പൊ അതുമായി.
പിന്നെ ഓതാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം അഴുത് കൊണ്ട് തുടങ്ങുക.
അതിന് മുമ്പൊരു കാര്യം കൂടി, ഓതാൻ ഇരിക്കുന്നത്,
അതെ അതെ, ഓതാൻ ഇരിക്കുന്നത് കിബലക്ക് മുന്നിട്ട് കൊണ്ടായിരിക്കുക.
ഒരു പക്ഷേ വീട്ടില് ചിലപ്പോ സ്വീകരണ മുറിയിൽ ഇതുപോലെ സോഫയിലൊക്കെ ഇരുന്നിട്ട് ഓതാൻ, അപ്പോൾ സോഫയുടെ ഡയറക്ഷൻ എങ്ങനെയാണോ ആ ഇരുത്തായിരിക്കും പലപ്പോഴും ഉണ്ടാവും. അത് ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ഒരു ഇരുത്തം അല്ലേ. എല്ലാ വീടുകളിലും സ്വീകരണ മുറിയിൽ ഇട്ടിട്ടുള്ള സോഫ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇരിപ്പിടങ്ങളൊന്നും ഖിബിലയിലേക്കുള്ള അവസ്ഥയിൽ ആയിക്കൊള്ളണം എന്നില്ല. അത് ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇരിക്കാൻ പറ്റും.
അധികം വീട്ടിൽ കസാരകൾ ഉണ്ടാവുമല്ലോ, നേരെ ഈ സോഫ ഒന്ന് മാറ്റേണ്ട ആവശ്യമില്ല,
സോഫ
കസാര.
അപ്പോ അതിന് സൗകര്യപ്പെടുന്ന ഇരിപ്പിടം തെരഞ്ഞെടുക്കുക എന്നുള്ളത് ഇതിന്റെ ഭാഗമായിട്ട്
മനസ്സിലാക്കുന്നുള്ളൊരു സ്ഥലമായിരിക്കുക, അതും ശ്രദ്ധിക്കണം.
വളരെ
വൃത്തിയുള്ള സ്ഥലത്ത് വെച്ചായിരിക്കുക. അതോടൊപ്പം ഖുർആൻ ഉയർത്തിപ്പിടിക്കുക,
ഖുർആൻ ഉയർത്തിപ്പിടിക്കുക,
അത് വലിയൊരു കാര്യമാണ്,
വളരെ
പ്രധാനമാണ്. നമ്മുടെ
ഇപ്പോൾ പള്ളിയിലെ കാര്യം നമ്മൾ പറയാറുണ്ട്, പള്ളിയിൽ ഇരുന്ന് ഓതുന്ന ആളുകൾ പിന്നെ അത് നേരെ മുന്നിൽ നിലത്ത് വെക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. വീട്ടിലൊക്കെ ഒരു പക്ഷേ ഓതുന്നവർ എന്തായിരിക്കും, ചെയറിലിരുന്നോ അല്ലെങ്കിൽ കട്ടിലിരുന്നോ ഒക്കെ ഓതുന്നവരായിരിക്കും. അവരൊരു പക്ഷേ ഇത് ഉയർത്തിപ്പിടിക്കുന്നുണ്ടാവാം. പക്ഷേ എന്നിരുന്നാലും കൂടി പല സന്ദർഭങ്ങളിലും അത് മുസഹഫ് താഴെ വെക്കുന്നത്,
നേരത്തെ നമ്മൾ പറഞ്ഞ സുജൂദിന്റെ സമയത്ത് പറഞ്ഞ പോലെ ചെയ്യുമ്പോൾ നിലത്ത് വെച്ച് സുജൂദ് ചെയ്യുക എന്നുള്ള രീതി, അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ട കാര്യം,
ഒഴിവാക്കപ്പെടേണ്ടതാണ്. അപ്പോൾ മുസഹഫിനെ
ഉയർത്തിപ്പിടിക്കുക,
തിരിഞ്ഞിരിക്കുക.
ഇനി ഓതാൻ പോവാണല്ലോ. വൈദാ ഖറഅത്തൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹ് എന്നുള്ള ഒരു ആയത്തുണ്ടല്ലോ. അപ്പോൾ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ ഔദ് കൊണ്ട് തുടങ്ങുക, എന്നിട്ട് ബിസ്മി ചൊല്ലിയിട്ട് വളരെ സാവധാനം ഓതി.
അവിടെ ഒരു വ്യക്തത, ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്രമത്തിൽ മുസഹഫിൻ്റെ തർത്തീബിൽ ഇങ്ങനെ ഓതി വരികയാണെങ്കിൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സൂറത്ത് കഴിഞ്ഞ് മറ്റൊരു സൂറത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ സൂറത്തുകളുടെയും ആദ്യത്തിൽ ബിസ്മി കാണുന്നുണ്ട്, ആ ബിസ്മിയോടൊപ്പം അഴുതു വീണ്ടും മടക്കി കൊണ്ടുവരേണ്ടതുണ്ടോ?
അത് വരേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നമ്മൾ തുടക്കത്തിലേ വരുന്നുള്ളൂ.
ഏറ്റവും ആദ്യം ഓതി തുടങ്ങുന്ന ഘട്ടത്തിൽ ആദ്യം അഴുതു ഓതുന്നു, പിന്നീടൊക്കെ
പിന്നീടൊക്കെ ബിസ്മി അനുസരിച്ച് ഓതുക എന്നല്ലാതെ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറുതെ ചറപറ സംസാരിക്കാതിരിക്കുക ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ.
ചില ആളുകളുണ്ട് ഓതിക്കൊണ്ടിരിക്കുന്ന
അത്യാവശ്യമായിട്ട് ഒരു ഫോൺ വന്ന് എടുക്കേണ്ടി വരും അത്യാവശ്യമായിട്ട്, അല്ലാതെ എന്തായാലും വെറുതെ ചെറുപറ സംസാരിക്കുന്ന അനാവശ്യ സംസാരങ്ങൾ അതൊക്കെ അതിനുള്ള അതിബുഗേടാണ്, അപമര്യാദയാണ്. ഇതൊക്കെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
ഖിറാത്തിൻ്റെ ഇടയിൽ ഇത്തരം, അതായത് ഖിറാത്തല്ലാത്ത മറ്റാ പിന്നെ കാര്യങ്ങളിലേക്ക്,
അതോടൊപ്പം ഖുർആൻ വീട്ടിൽ വെക്കുന്ന സ്ഥലം, എന്തൊക്കെയോ വെക്കുന്ന സ്ഥലത്ത് ഖുർആൻ വെക്കാതിരിക്കുക. അപ്പം മറ്റുള്ള പുസ്തകങ്ങളും പത്രക്കെട്ടുകളൊക്കെ ഉണ്ടാവും, അതല്ല നല്ലൊരു ഉയർ ചെറിയ കുട്ടികൾക്ക് എത്താത്ത രീതിയിലുള്ള ഒരു ഉയർന്ന സ്ഥലത്ത്.
എപ്പോഴും മുസ്ഹഫിന് അതിൻ്റേതായിട്ടുള്ള ബഹുമാനവും ആദരവും നമ്മൾ കൽപ്പിച്ചുകൊണ്ടിരിക്കണം. എത്രത്തോളം മുസ്ഹഫ് വെച്ച ഭാഗത്തിന് നേരെ കാല്
നീട്ടാതിരിക്കാൻ പാടില്ല എന്നുള്ളത്, അതെ
അത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വീട്ടിലൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഒരാൾ ഓതുന്നു, ഉമ്മ ഓതുന്നു, അപ്പോൾ ഒരു പക്ഷേ തൊട്ടപ്പുറത്ത് മറ്റ് കുട്ടികളോ മരുമക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന അവർ ചിലപ്പോൾ അതിൻ്റെ നേരെ കാല് നീട്ടിയിരിക്കുന്നത്, ഇതൊക്കെ മുസ്ഹഫിനോട് കാണിക്കുന്ന ഒരു അനാദരവ്.
പക്ഷേ എൻ്റെ ഒരു സംശയം, അതായത് ചിലർ ഖുർആനിന് പകരം മൊബൈൽ എടുത്ത് ഓതുമ്പോൾ ഇത്തരം നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതായിട്ട് വരുമോ?
സത്യത്തിൽ മൊബൈലിലുള്ള ഖുർആൻ പാരായണം എന്നത് പിന്നെ ഈ മുസഹഫ് എടുത്ത് വെച്ച് ഓതുന്നതിൻ്റെ ഒരു ഹെർമത്ത് അതിൽ
തീർച്ചയായിട്ടും കിട്ടില്ലല്ലേ. വുദുവിൻ്റെ കാര്യം പോലും അത്രത്തോളം വേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത്, അങ്ങനെ പറയുന്നത് കേൾക്കാം.
അത് ഫിഖ്ഹിൻ്റെ ഒരു മറ്റൊരു
മസലയാണ്, എന്നാലും
അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാതിരിക്കലാണ് നല്ല തോന്നുന്നത്. ഒന്നുണ്ട്, അതായത് ഒരിക്കലും മുസ്ഹഫ് എടുത്ത് ഓതുമ്പോൾ വുദു വേണമെന്ന ഒരു
നിർബന്ധം ഉണ്ടല്ലോ, അത് ഖുർആൻ കയ്യിൽ പിടിക്കുന്ന രീതിയിൽ.
അതെ, മൊബൈലിൽ ഓതുമ്പോൾ അങ്ങനെ ഒരു ആവശ്യം പിന്നെ വരും എന്ന് അങ്ങനെ അങ്ങോട്ട് തെളിയിക്കാനോ.
എന്നാലും ഖുർആൻ ഓതുമ്പോൾ ഒരു വുദു,
അതെ
അത് നല്ലതാണ്,
വുദു ഉള്ളവനായിരിക്കാം,
അതില്ല എന്നുള്ള കുറവ് വേണ്ട. മൊബൈൽ ആവുകയാണെങ്കിലും യാത്രയിലൊക്കെ ചില ആളുകൾ യാത്രയിൽ മൊബൈൽ ഓതും ഖുർആൻ ഉണ്ടാവില്ല.
സത്യത്തിൽ ഇതൊക്കെ ഒരു ആനുകൂല്യമാണ്, ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. അതിലുമപ്പുറം ഈ ഖുർആനിനോടും സഹഫിനോടും ഖിറാത്തിനോടൊക്കെ കാണിക്കുന്ന നമ്മുടെ സമീപനം നന്നാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച്
ഖുർആൻ ഉണ്ടായിരിക്കെ ഇതെടുക്കുന്നത് ഉചിതവും അല്ല അല്ലേ? ഖുർആൻ കയ്യിൽ
എന്തു വന്നാലും മുസഹഫ് എടുത്ത് വെച്ച് ഓതുന്നതിൻ്റെ ഒരു ഒരു ഇത് അതിൽ.
അത് ചില ആളുകളുണ്ട് ഖുർആൻ വീട്ടിലും പള്ളിയിലൊക്കെ ഉണ്ടാകും, എന്നാലും ഇത് തന്നെ നോക്കി ഓതുക അല്ലേ? അതൊരു ഹുർമത്ത് കേടാ തോന്നുന്നു. ഖുർആൻ ഉണ്ടെങ്കിൽ
കുട്ടികളിലൊക്കെ നമ്മൾ കൈമാറേണ്ട ഒരു ശീലവും തന്നെയാണ്. ഖുർആൻ പറയണമായിട്ട് ബന്ധപ്പെട്ട് അത്രയും കാര്യങ്ങളൊക്കെയാണ് പരമാവധി ശ്രദ്ധിക്കാൻ
ശ്രദ്ധിക്കേണ്ടത് തന്നെ. അതുപോലെ ഖുർആൻ ഓത്തി കഴിഞ്ഞാൽ സദഖല്ലാഹുൽ അദീം
എന്ന് പറയുക
ചുരുങ്ങിയത്, അതെങ്കിലും സദഖല്ലാഹു അതൊക്കെ ഉണ്ട്, എന്നാലും ചുരുങ്ങിയത് സദഖല്ലാഹുൽ അദീം എങ്കിലും പറയാം.
പിന്നെ മറ്റൊരു കാര്യം, ഖുർആൻ ഓത്ത് ശീലമാക്കുന്നവർ അത് വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട.
അതിന് കൂടുതൽ മറ്റൊരു കാര്യമുണ്ട്, പിന്നെ തഹ്സീനു സൗത്ത്, ശബ്ദം നന്നാക്കുക. അപ്പോൾ ഇവർ പറയും, അങ്ങനെ ചിലർക്ക് സംശയം ഉണ്ടാവും, നമ്മളിപ്പോൾ ഈ ശബ്ദം എന്നൊക്കെ പറയുമ്പോൾ ഹറമിൽ ഇമാമിനെ പോലെ ഓതുകയാണോ, അങ്ങനെ ഉണ്ടാവുമല്ലോ ശബ്ദം. അതല്ല, ഉള്ളത് നല്ല വൃത്തിയിൽ ജീവിതത്തിൻ്റെ
നിയമങ്ങൾ,
നമ്മൾ പഠിച്ചൊരു നിയമം ഉണ്ടാവും, എല്ലാം പഠിച്ചോളന്നില്ല, അത് പഠിച്ചൊരു നിയമം ഉണ്ടാവുമല്ലോ, അത് കറക്റ്റ് പാലിച്ചുകൊണ്ട് ഓതുന്ന രീതി. തഹ്സീനുസ്സോത്ത് അല്ലാതെ നല്ല ക്ലീനാദത്തിൽ ഓതുക
എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലേ?
അങ്ങനെ അത് ഇതുണ്ട്, ഏത് നല്ല ശബ്ദമായിരിക്കാന്നുണ്ട്, പക്ഷേ ഈ നല്ല ശബ്ദം എന്നുള്ളത് ഒരു തൗഫീഖാണല്ലോ, അത് നമുക്ക് എടുത്തുണ്ടാകാൻ കഴിയുന്ന സംഗതിയല്ല, നേരത്തെ ഉണ്ടാവേണ്ട സംഗതിയാണ്.
നമുക്ക് കിട്ടിയത് വെച്ച് പരമാവധി
കിട്ടിയ ശബ്ദം വെച്ച് നന്നാക്കി
പരമാവധി
കൂട്ടത്തിൽ, അതിനേക്കാളപ്പുറം തജീവിൻ്റെ നിയമം ബേസിക്കലായിട്ട് തന്നെ ഓതിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്
ഏറ്റവും പ്രധാനം. അൽഹംദുലില്ലാഹ്, ഇത്രയും കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും ജീവിതത്തിൽ പുലർത്തി കാണിക്കാനൊക്കെ ഉള്ള
ഒരു തൗഫീഖ് കൊടുക്കട്ടെ.
അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്കതിന് തൗഫീഖ് ഉണ്ടാക്കി തരട്ടെ.
അതെ,
പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ നിത്യമായും ഖുർആൻ ഓതുന്നവർ മുസ്ഹഫിൽ കാണുന്ന തർത്തീബ് അനുസരിച്ച് ഇങ്ങനെ ആ ഒരു ക്രമം അനുസരിച്ച് ഓതുകയും അതായത് സൂറത്തുൽ ഫാത്തിഹ മുതൽ തുടങ്ങി സൂറത്തുൽ ബക്കറ അങ്ങനെ ഒന്ന് ഒന്ന് അവസാനം സൂറത്തുൽ ഇഖ്ലാസ് മുഅവിദത്തൈനി സൂറത്തുൻ നാസിൽ അവസാനിക്കുന്ന വിധം ഒരു തല മുതൽ മറ്റേ തല വരെ അങ്ങനെ ഓതിപ്പോരുക എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണല്ലോ. ഏത് ഭാഗങ്ങൾ ഓതിയാലും കൂലി പ്രതീക്ഷിക്കപ്പെടുന്നതാണ്. പക്ഷെ അതോടൊപ്പം ഈ മുസ്ഹഫിൻ്റെ തർത്തീബിൽ ഇങ്ങനെ ഓതുകയും അത് പരിപൂർണമായി ഓതിത്തീർക്കുകയും ചെയ്യുക എന്നത് അതിപ്രധാനമാണ്. ഖത്മ് പൂർത്തിയാക്കുക എന്ന് പറയും. ഖത്തോത്
അവിടെ മറ്റൊരു വശം കൂടി ഉണ്ട്. അതായത് ഈ ഖത്മ് ഓതുന്ന ആളുകൾ ഏതാലും ഓതുകയാണല്ലോ, അപ്പോൾ കൂട്ടത്തിൽ മരിച്ചുപോയ ഉമ്മയോ ഉപ്പയോ ഭാര്യയോ ഭർത്താവോ മക്കളൊക്കെ മരിച്ചു പോയുണ്ടെങ്കിൽ അവരെയും കൂടി കരുതുക,
അവരെ കൂടി കരുതുക. അത്
അവർക്ക് ഹജ്ജ് ചെയ്തിട്ട് നല്ല, കാരണം അത് അവർക്ക് വൃത്തി കിട്ടുന്ന കൂലിയാണ്.
അതെ അതെ അതെ.
എന്നാലേ നമുക്കുണ്ടാവും, നമുക്ക് വേണ്ടി നമ്മുടെ പിൽക്കാലത്തുള്ള അല്ലെങ്കിൽ ശേഷക്കാർ എന്ന മക്കൾ ഓതുള്ളൂ.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഓതുന്നതിന്റെ പ്രതിഫലം.
ചിലര് ഓതുന്നുണ്ടാവും, പക്ഷേ ഇങ്ങനെ ഒരു ഇത് ഉപയോഗിക്കൂല. ഉമ്മയും ഉപ്പ ആരെയും മരിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പൊ ആരെയും കൂടി കരുതി കഴിഞ്ഞാൽ
കുടുംബങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവരിൽ നിന്നൊക്കെ മരണം,
നമുക്കൊന്നും ഒരു ചെലവില്ല. എന്തേ വേണ്ടു, ഒന്ന് കരുതേ വേണ്ടു, ഉമ്മക്ക് വേണ്ടിയും
ഹദിയ ചെയ്യാം,
ആദ്യം ചെയ്യേ വേണ്ടു.
ഈ മുഴുവനായി മോദി തീർത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാനുള്ള വലിയൊരു ലാഭം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിട്ടുള്ളത് ഖുർആന ഖത്മ പൂർത്തിയാക്കി ദുആ ചെയ്യുന്നവൻ്റെ ദുആ കാമിയം പറയാൻ 4000 മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളത് അത് വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒന്നാണ്. പലപ്പോഴും അൽഹംദുലില്ലാഹ് ഇതിൻ്റെ പ്രേക്ഷകരെന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ ഓൺലൈൻ മദ്രസയുടെ പ്രേക്ഷകരായിട്ടുള്ള കുട്ടികൾ കൂടിയുണ്ട്,
ഉണ്ടാവും, സാധ്യതയുണ്ട്.
അപ്പോൾ കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു പ്രോത്സാഹനം കിട്ടുന്നതിന് വേണ്ടി കൂടിയാണ് ഈ വിഷയം ഇവിടെ വീണ്ടും എടുത്തു പറഞ്ഞത്. അതായത് കഴിയുന്ന വിധം, അത് എത്ര സമയമെടുത്താണെങ്കിലും ആവുന്ന വിധം അല്പാൽപമായി ആവുന്ന അളവിൽ കുറേശ്ശെ ഓതി സൂറത്തുൽ ഫാത്തിഹയിൽ തുടങ്ങി സൂറത്തുൻ നാസ് വരെ ഓതുക എന്നുള്ളത്, അത് ഒറ്റ തവണ ഇരുന്ന് ഓതാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് വിവിധ സമയങ്ങളിലായി വിവിധ ദിവസങ്ങളിലായി ഇത് ഓതി പൂർത്തിയാക്കുക. അങ്ങനെ ഓതി പൂർത്തിയാക്കിയതിൻ്റെ ശേഷം വീട്ടുകാരെയൊക്കെ വിളിച്ചിരുത്തി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു മജ്ലിസിലെന്ന പോലെ, അതാര് ഓതിയതാണെങ്കിലും ഒരു മജ്ലിസിലെന്നതിലെ പോലെ ഇരുത്തി എല്ലാവരെയും ചേർത്തിരുത്തി ദുആ ചെയ്യുക. കാരണം ആ ദുആക്ക് ആമീൻ പറയാനുണ്ടാകുന്ന ആളുകൾ,
അതെ അതെ,
ശരിക്കും പറഞ്ഞാൽ ആ ദുആ എന്ന് പറഞ്ഞാൽ ഒരു ദുആ സമ്മേളനമാണ്.
സമ്മേളനമാണ്, പക്ഷേ നമ്മൾ സമ്മേളനം ആമീൻ പറയുന്നവരെ നമ്മൾ കാണുന്നില്ല,
കാണുന്നില്ല. 4000 മലക്കുകളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു ലാഭമാണ്. അങ്ങനെ ഖത്മ ചെയ്ത് ദുആ ചെയ്യുമ്പോൾ മലക്കുകളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് ഒട്ടൊരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാനും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാനും ഐശ്വര്യം ഉണ്ടാവാനും മരണപ്പെട്ടു പോയവർക്കും നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കൾക്കും ഉസ്താദുമാർക്കും മഷായിഖന്മാർക്കും മരണപ്പെട്ടു എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ദുആ. കാരണം ഈ പറയുന്ന 4000 മലക്കുകളുടെ ആമീന് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണല്ലോ. അപ്പോൾ അതിനുകൂടി വീട്ടിലൊരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനം. മഹത്വങ്ങളിൽപ്പെട്ട ചിലരെക്കുറിച്ചൊക്കെ വായിച്ചത് ഓർക്കുന്നു, ഇങ്ങനെ ഖുർആന ഖത്മ് പൂർത്തിയാക്കുമ്പോൾ പരമാവധി ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട്, നമ്മുടെ ഹിഫ്ലിൻ്റെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഹിഫ്ലിൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ ഹിഫ്ല് കോളേജുകൾ, കുട്ടികൾ ഹിഫ്ല് പൂർത്തിയാക്കി കഴിഞ്ഞാൽ, ഖത്മ് പൂർത്തിയാക്കലാണല്ലോ, മുഴുവൻ ഭാഗവും ഓതി പൂർത്തിയാക്കി അത് മനഃപ്പാഠമാക്കുമ്പോൾ അവരുടെ ഖത്മിൻ്റെ ഒരു ദുആ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. അതിൽ മിക്കവാറും സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ, രക്ഷിതാക്കൾ, ആ കുട്ടിയുടെ ഏത് കുട്ടിയാണോ ആ കുട്ടിയുടെ ഉമ്മ ഉപ്പ അതുപോലെ കുടുംബത്തിലെ ഉള്ള മറ്റുള്ള എല്ലാ ആളുകളെയും എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു ഭക്ഷണമൊക്കെ വിളമ്പി അങ്ങനെ ചെയ്യാറുണ്ട്. അതൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏതായിരുന്നാലും ഖുർആന ഖത്മ് പൂർത്തിയാക്കിയിട്ട് ചെയ്യുന്ന പ്രാർത്ഥന എന്തുകൊണ്ടും അതിപ്രധാനമാണ് എന്നത് ഈ
ആ പ്രാർത്ഥന ഖുർആന്റെ അവസാനം തന്നെ ഏകദേശം എല്ലാ ഖുർആനിലും കാണാം,
മുസ്ഹഫിൽ
കാണാം,
അത് കാണാം. ദുആഉ ഖത്മിൽ ഖുർആൻ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആകളിൽ വാരിദായി വന്ന പ്രാർത്ഥനകളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സംഗ്രഹം അങ്ങനെയുണ്ട്. അത് മതി, അതും മതി. ഏതായിരുന്നാലും
അതിനുശേഷം സൗകര്യം പോലെ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് മലയാളത്തിലൊക്കെ ദുആ ചെയ്യാം ഒക്കെ പറ്റുള്ളൂ.
അതിപ്രധാനമാണ് ഈ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത്. ഏതായിരുന്നാലും ഈ ദുആ ചെയ്യുന്നതും അതുപോലെ ഖത്മ പൂർത്തിയാക്കുന്നതുമൊക്കെ പ്രേക്ഷകർ മനസ്സിലാക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് ഇതിൻ്റെ കൂടെ ഓർമ്മപ്പെടുത്തുക. അൽഹംദുലില്ലാ, നമ്മുടെ ഈ എപ്പിസോഡ് ഇപ്പോൾ 27-ാമത്തെ എപ്പിസോഡാണ്, തുടക്കത്തിൽ
സമാപനമാണ്.
ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ആദ്യത്തെ എപ്പിസോഡ് മുസ്തഫ ഹുദവിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. മുസ്തഫ ഹുദവി ചെമ്മാട് ദാറുൽ ഹുദയിൽ നിന്ന് അവിടെ ഹിഫ്ള് സ്ഥാപനത്തിൽ നിന്ന് ഹിഫ്ള് പൂർത്തിയാക്കിയിട്ട് പിന്നീട് ഹുദവിയായിട്ടുള്ള ഹാഫ്ള് കൂടിയാണ് നമ്മുടെ സമസ്ത ഓൺലൈൻ മദ്രസയുടെ ഭാഗമായി രണ്ടാം ക്ലാസ്സിൽ മുജവിദാണ് അതിൽ ക്ലാസ് എടുത്തിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നീടുണ്ടായ എപ്പിസോഡുകളിൽ ഹാഫിൽ അബൂബക്കർ അമ്പലക്കണ്ടി അബൂബക്കർ ഫൈലി അമ്പലക്കണ്ടി അവരുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് ആളാണ്. അതോടൊപ്പം പിന്നെ എൻ്റെ കൂടെ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഹാഫിൽ ജലാൽ ബാഫി അവരുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതാ നമ്മൾ ഒരുമിച്ച് ഈ എപ്പിസോഡുകൾ ഇത്രയും ചെയ്തു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാകട്ടെ എന്ന് ദുആ ചെയ്യാം.
പ്രേക്ഷകർ ദുആ ചെയ്യുന്നു വിചാരിക്കുകയാണല്ലേ, നമുക്ക് വേണ്ടി ഇസ്താമർക്ക് വേണ്ടി
അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളുടെ ഒക്കെ ഒരു പ്രതീക്ഷ ഇത് കാണുന്ന പ്രേക്ഷകർ അൽഹംദുലില്ലാ ഇതിൻ്റെ ഗുണഫലങ്ങൾ ഏറെക്കുറെ അനുഭവിച്ച ആളുകളാണല്ലോ. അപ്പോൾ നിർബന്ധമായും നിങ്ങളുടെയൊക്കെ ദുആയിൽ പ്രത്യേകിച്ച് ഈ റമദാനിൻ്റെ എല്ലാ പിന്നെ ആനുകൂല്യങ്ങളും അനുഭവിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്ത ഇതിൻ്റെ ഒരു ചാരിതാർത്ഥ്യത്തിൽ ചെയ്യുന്ന ദുആകളിലൊക്കെ
മാത്രമല്ല ഇനി അവർക്ക്
ഉൾപ്പെടുത്തണം.
ഒരു രാവും കൂടി പ്രതീക്ഷയുള്ളതുണ്ട്, 29 രാവും കൂടി ബാക്കിയുണ്ട്
പ്രതീക്ഷിക്കപ്പെടുന്ന.
പ്രതീക്ഷിക്കേണ്ട രാവാണ്, അപ്പോൾ അതിലൊക്കെ ഒരു ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഉസ്താമാരെല്ലാം ഉൾപ്പെടുത്തി സമസ്ത നേതാക്കളെ
എല്ലാവരെയും ഉൾപ്പെടുത്തി പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വളരെ വിനീതമായി ആവശ്യപ്പെടുന്നു. പിന്നീട് മറ്റൊരു കാര്യം, നമ്മുടെ സമസ്ത ഓൺലൈൻ മദ്രസ വന്നതിൻ്റെ ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പല ഘട്ടങ്ങളിൽ നമ്മളെ പലരും തിരിച്ചറിയും.
അതെ, തിരിച്ചറിയുന്നുണ്ട്. കുട്ടികളൊക്കെ ഓടി വരികയാണ് ഉസ്താദ് എന്ന് പറഞ്ഞിട്ട്. ആ രീതിയിൽ അങ്ങനെ ഉണ്ടല്ലോ, അവർ നമ്മൾ പ്രതീക്ഷിക്കാത്ത.
അപ്പോൾ ഒരു പക്ഷേ ഈ പ്രേക്ഷകരാകുന്ന പല ആളുകളെ നമുക്ക് അങ്ങോട്ട് പരിചയം കാണില്ലെങ്കിലും ഇങ്ങോട്ട് പരിചയമുള്ള സ്ഥിതിക്ക് കുട്ടികൾ പലപ്പോഴും അവർ നിഷ്കളങ്കരാണ്. അവർ കാണുന്നിടത്ത് വെച്ചിട്ട് അവർ ആ
പരിചയം,
ഒരുപാട് അനുഭവങ്ങൾ. അപ്പോൾ ആ ഒരു പരിചയം ഇങ്ങോട്ട് കാണിക്കണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. ഇത് ഞാൻ ഓർക്കുന്നു, അൽ അർവാഹു ജുനൂദും മുജന്നദ ഫമ തആറഫ മിൻഹ ഇഖ്തലഫ വമ തനാകറ മിൻഹ ഇഖ്തലഫ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആലമുൽ അർവാഹിൽ അർവാഹുകളുടെ ഒരു സമ്മേളനം ഉണ്ടായപ്പോൾ അന്ന് പിന്നെ പരസ്പരം തയ്യാറുണ്ടായ ആളുകളൊക്കെ ഇണങ്ങിച്ചേരും,
പരസ്പരം കാണും
കാണും സംസാരിക്കും ഒക്കെ ഉണ്ടാവും. എന്നാൽ എത്ര അടുത്തുള്ളവരാണെങ്കിലും ആ ഇണക്കം കാണൂല്ല എന്നുള്ളത്, ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഒരു തയ്യാറുഫ്, പരസ്പരം ഒരു തയ്യാറുഫ്, അത് നമ്മളെ മനസ്സിൻ്റെ പൊരുത്താണ്, മനസ്സിൻ്റെ പൊരുത്താണ്. അപ്പോൾ ആ ഒരു പൊരുത്തം പരലോകത്തുകൂടി അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നതാക്കി തീർക്കട്ടെ. നമുക്ക്
അതിനുവേണ്ടിയൊരു പ്രാർത്ഥന പ്രേക്ഷകർക്ക്
ഇൻഷാ ഈ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി ഇനിയും ഒരു പക്ഷേ ക്ലാസ്സുകൾ നടന്നേക്കാം. ഏതായിരുന്നാലും കിട്ടുന്ന അവസരങ്ങളൊക്കെ പരമാവധി നന്മയുടെ വഴിയിലേക്ക് ഉപയോഗപ്പെടുത്താനുള്ള അവസരങ്ങളായി നമ്മൾ.
അതോടൊപ്പം ഈ റമദാൻ 1 മുതൽ ഇന്ന് വരെ കേട്ടിട്ടുള്ള ഓരോ സൂറത്തിനെ കുറിച്ചുള്ള ക്ലാസ്സുകളും ആ രീതിയിൽ തന്നെ ഓതി പഠിക്കാൻ ശ്രമിക്കുക. ആശയങ്ങൾ മനസ്സിലാക്കാനും നിയമങ്ങളൊക്കെ പാലിക്കാനും വെറുതെ കേട്ടു പോകുന്നതിലുപരി പഠിച്ചത് ഒരു ഉപകാരത്തിലാവണല്ലോ. അപ്പോൾ അതുകൂടി ശ്രോതാക്കൾ ശ്രദ്ധിച്ചാൽ അൽഹംദുലില്ലാ വളരെ
അള്ളാഹത്തായി. ഏതായിരുന്നാലും നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ അറിവിലും നമ്മുടെ സമ്പാദ്യത്തിലും നമ്മുടെ കൃഷികളിലും എല്ലാ കാര്യങ്ങളും നമ്മുടെ വാഹനങ്ങളിലും എല്ലാത്തിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മ ഉപ്പമാർ, സഹോദരങ്ങൾ, മറ്റു ബന്ധപ്പെട്ടവർ, നമ്മുടെ ഉസ്താദുമാർ, അവരുടെ ഉസ്താദുമാർ, അവരുടെ മാതാപിതാക്കൾ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയി ഇന്ന് ഖബറുകളിൽ കഴിയുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലങ്ങൾ പ്രകാശങ്ങളായി എത്തിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അതോടൊപ്പം നാളെ പരലോകത്ത് വളരെ സന്തുഷ്ടരായി അള്ളാഹു അവരെയും നമ്മയും ഒക്കെ ഒരുമിപ്പിക്കട്ടെ. നാളെ സ്വർഗലോകത്തിൽ ഒരുമിപ്പിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കാണുകയും നബിതങ്ങളോട് സലാം പറയുകയും കുശലാന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം അള്ളാഹു നമുക്കും അവർക്കൊക്കെ ഉണ്ടാക്കി തരട്ടെ. സ്വർഗത്തിൽ പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണത്തിന് കൂടാൻ നമുക്ക് തൃക്കല്യാണം, ആ ഒരു തിരുവിവാഹം അതിൽ പങ്കുചേരാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കുട്ടികളോടൊക്കെ ചിലപ്പോൾ ദുആ ചെയ്യാൻ പറയുമ്പോൾ കുട്ടികൾക്ക് അത് ഉൾക്കൊള്ളാൻ വേണ്ടി പറയും, നമുക്കൊരു കല്യാണത്തിന് പോകാണ്ടിട്ടോ, നിങ്ങൾ വരൂലേ എന്ന് കുട്ടികളോട് ചോദിക്കും നമ്മൾ. അപ്പോൾ ഏത് കല്യാണത്തിന്? അത് റസൂലുള്ളാഹിൻ്റെ കല്യാണത്തിന് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവില്ലേ എന്ന് നമ്മൾ കുട്ടികളോട് ചോദിക്കാറുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ ഹൃദയത്തിൽ വലിയൊരു അഭിലാഷമായി കൊണ്ട് നടക്കുന്നതാണ് അതൊക്കെ. നമ്മൾ എത്രയോ കല്യാണ സൽക്കാരങ്ങളൊക്കെ കൂടാറുണ്ട്, പക്ഷെ അതൊന്നുമല്ല നബിതങ്ങളുടെ കല്യാണ സൽക്കാരത്തിന് കൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് ഈ പറഞ്ഞ ഔന്നിത്യങ്ങൾക്ക് തടസ്സമാകുന്ന എന്തെങ്കിലും പോരായ്മകൾ, അപാകതകൾ, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചതുണ്ടെങ്കിൽ അള്ളാഹു അതെല്ലാം പുറത്തു തരട്ടെ.
നമ്മുടെ സംസാരത്തിലെ ഇടപെടലിലൊക്കെ
ഏത് വിധേനയും നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള എല്ലാ പോരായ്മകളും അള്ളാഹു നികത്തിത്തരട്ടെ. പരസ്പരം ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുക എന്നത് മാത്രമാണ് ഒരു മുഅ്മിനിന് മറ്റൊരു മുഅ്മിനോടുള്ള ഒരു കടപ്പാട്. അത് ദുആ
ചെയ്യുക,
സാഘോഷം, അത് സന്തോഷത്തോടെ
അനുഭവിക്കാനൊക്കെ
തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ നമുക്ക് അവസാനിപ്പിക്കാം. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
رمضان رمضان.